2024 മാർച്ച് 10 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. മരുന്ന് പരീക്ഷണം അതിരി വിടരുത്. MH വിഷ്ണു എഴുതുന്നു. കേരളത്തിൽ വിവാദത്തിന് വഴിവെച്ച തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ അമേരിക്കൻ മരുന്ന് പരീക്ഷണം മലയാളികൾ മറക്കാറായിട്ടില്ല. വായിലെ ക്യാൻസറിനുള്ള നിരോധിക്കപ്പെട്ട NDG-NM4 മരുന്ന് അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹായത്തോടെ RCCയിൽ പരീക്ഷിച്ചെന്നായിരുന്നു ആരോപണം. പരീക്ഷണത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലായിരുന്നു. പരീക്ഷണങ്ങളെ എല്ലാം ധാർമ്മികവും ശാസ്ത്രീയവുമായിരുന്നുവെന്നും നിരോധിച്ച മരുന്നുകൾ പരീക്ഷിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിച്ച ഡോക്ടർ പ്രവേശ് പരി കമ്മീഷൻ കണ്ടെത്തിയത്. എന്നാൽ നിരോധിച്ച മരുന്നുകൾ RCCയിലെ രോഗികളിൽ കുത്തിവെച്ചെന്ന് അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാല പിന്നീട് വെളിപ്പെടുത്തിയതോടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുനെ ഒടിഞ്ഞു. മനുഷ്യരിലെ മരുന്ന് പരീക്ഷണങ്ങൾ അതിരുകടക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം മരുന്ന് പരീക്ഷണം. ICMR അനുമതിയോടെ എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും പരിശോധനകൾ നടത്തണം. മൃഗങ്ങളിൽ പരീക്ഷണത്തിന് പോലും കടമ്പകൾ ഏറെയുണ്ട്. മരുന്ന് പരീക്ഷണത്തിന് രജിസ്ട്രേഷനും അനുമതികളും എല്ലാം കേന്ദ്രത്തിന്റേത് ആണെന്നിരിക്കെയാണ് കേരളത്തിൽ ആരോഗ്യ ഗവേഷണ നയത്തിന്റെ ഭാഗമായി മരുന്ന് പരീക്ഷണം സുഗമമാക്കാനുള്ള നീക്കം. സംസ്ഥാന സർക്കാരിന് നയമുണ്ടാക്കി നടത്താവുന്നതല്ല മനുഷ്യരിലെ മരുന്ന് പരീക്ഷണം. മുൻപ് പരീക്ഷണത്തിന് നിയന്ത്രണമില്ലാതെ അവസരമൊരുക്കിയ മധ്യപ്രദേശ് സർക്കാരിനെ സുപ്രീംകോടതി വിമർശിച്ചിരുന്നു. അടിക്കടി സംക്രമിക രോഗങ്ങൾ ഉണ്ടാവുന്ന കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ ഗവേഷണം നല്ലതാണെങ്കിലും നിയന്ത്രണമില്ലാതെ മരുന്ന് പരീക്ഷണത്തിന് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാരായ രോഗികളെയും നൽകുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുക. രാജ്യത്തെ പ്രധാന മരുന്ന് വിപണി ആയതിനാൽ കേരളത്തിൽ മരുന്ന് പരീക്ഷണത്തിന് ആഗോള കമ്പനിക്ക് താല്പര്യം ഏറെയാണ്. മരുന്നുകൾ പൊതുവിപണിയിൽ വിറ്റഴിക്കും മുമ്പ് വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ ഫലം പരിശോധിക്കണം. ആദ്യം മൃഗങ്ങളിലും പിന്നീട് മനുഷ്യരിലും മരുന്ന് പരീക്ഷിക്കും. പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിനും വില കുറയ്ക്കാനുമെല്ലാം മരുന്ന് പരീക്ഷണം അനിവാര്യമാണ്. എന്നാൽ രോഗിയുടെ സമ്മതമില്ലാതെയുള്ള അനധികൃത പരീക്ഷണമാണ് വില്ലനാവുന്നത്. ആരോഗ്യ ഗവേഷണത്തിൽ പ്രധാനമാണ് മരുന്ന് പരീക്ഷണം. വിദേശത്തെ അടക്കം പുതിയ മരുന്നുകളും ചികിത്സാമാർഗങ്ങളും ഉപകരണങ്ങളും മനുഷ്യരിൽ പരീക്ഷിക്കുകയാണ് ചെയ്യുക. രോഗികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാനുള്ള കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാവണം പരീക്ഷണം. മരുന്നുകളുടെ ചേരുവയിലെ പരീക്ഷണം, ശസ്ത്രക്രിയ, ഉപകരണങ്ങൾ, രോഗപ്രതിരോധം എന്നിവയെല്ലാം പരീക്ഷിക്കാം. മരുന്ന് പരീക്ഷണത്തിന് 4 ഘട്ടങ്ങളുണ്ട്. മരുന്നിന്റെ സുരക്ഷയും പാർശ്വഫലങ്ങളും വിലയിരുത്താൻ 20 മുതൽ 50 വരെ രോഗികളിൽ ചെറിയ ഡോസ് നൽകുന്നതാണ് ആദ്യഘട്ടം. രക്തപരിശോധന, ഹൃദയ പരിശോധന എന്നിങ്ങനെ തുടർ പരിശോധനകൾ ഇവർക്ക് അനിവാര്യമാണ്. മരുന്നിന്റെ രോഗനിവാരണ ശേഷിയും സുരക്ഷയും പരിശോധിക്കുന്നതിനാണ് 500 രോഗികളിൽ വരെയുള്ള 2ാം ഘട്ട പരീക്ഷണം. രോഗത്തിനെതിരെ മരുന്നിന്റെ പ്രവർത്തനം ഈ ഘട്ടത്തിലായിരിക്കും വിലയിരുത്തപ്പെടുക. നിലവിലുള്ള മരുന്നുകളുമായും ചികിത്സയുമായും താരതമ്യം ചെയ്യുന്നതാണ് 3ാം ഘട്ടം. ഇതിനായി കൂടുതൽ രോഗികളിൽ മരുന്ന് നൽകും. ഈ പരീക്ഷണത്തിന് ശേഷമായിരിക്കും മരുന്ന് ഉപയോഗം ആണോ എന്ന് തീരുമാനിക്കുക. മരുന്ന് വിപണിയിൽ എത്തിച്ച ശേഷമുള്ള പരീക്ഷണമാണ് 4ാം ഘട്ടം. ഈ ഘട്ടത്തിൽ വളരെയേറെ രോഗികൾ പഠനം നടത്തും. മരുന്നിന്റെ അപകട സാധ്യത, ഗുണമേന്മ എന്നിവ വിലയിരുത്തും. എന്തിന് കേരളം? ഇന്ത്യയിൽ 4000 മരുന്ന് പരീക്ഷണങ്ങൾ ഔദ്യോഗികമായി നടക്കുന്നു. അനൌദ്യോഗികമായി ഇതിന്റെ ഫലം മടങ്ങുണ്ടാവും. മരുന്ന് പരീക്ഷണത്തിന് ഇന്ത്യയിൽ വികസിത രാജ്യങ്ങളെക്കാൾ 60% വരെ ചെലവ് കുറവ് മതി. അർബുദം, ശ്വാസകോശ രോഗങ്ങൾ, ശിശുരോഗങ്ങൾ, സ്പോർട്സ് മെഡിസിൻ, പ്രമേഹം, വൈറോളജി എന്നിവയിലാണ് ഇന്ത്യയിലെ പരീക്ഷണങ്ങൾ ഏറെ. മരുന്ന് പരീക്ഷണങ്ങൾ കൂടിയതോടെ നിരവധി കേന്ദ്രങ്ങളും ലക്ഷക്കണക്കിന് രോഗികളും ആവശ്യമായി വന്നു. 3-4 ഘട്ടം പരീക്ഷണം പൂർത്തിയാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രോഗികൾ വേണം. ഒരിടത്ത് കേന്ദ്രീകരിച്ച് പരീക്ഷണം അസാധ്യം. രോഗിയുടെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ആരെയും പരീക്ഷണത്തിന് വിധേയമാക്കാനാവില്ല. ആരെയും നിർബന്ധിച്ചോ സമ്മർദ്ദത്തിലൂടെ പരീക്ഷണത്തിന് വിധേയരാക്കരുത്. കേരളത്തിൽ മുൻപ് നടത്തിയ പരീക്ഷണങ്ങളിൽ രോഗികളുടെ സമ്മതമില്ലാത്തതാണ് വിവാദമായത്. എന്നാൽ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ എന്നിവിടങ്ങളിലും സർക്കാർ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഗവേഷണം എന്ന പേരിൽ മരുന്ന് പരീക്ഷണത്തിന് അനുമതി നൽകുന്നതിലൂടെ ഈ തടസ്സങ്ങൾ അനായാസം മറികടക്കാൻ മരുന്ന് കമ്പനികൾക്ക് കഴിയും. മരുന്ന് പരീക്ഷണം പുറം കരാറെടുക്കുന്ന കമ്പനികളും ഉണ്ട്. കേരളത്തിലും പരീക്ഷണങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇവരാണ് സർക്കാരിന്റെ പുതിയ നയത്തിന് പിന്നിലെന്നാണ് സൂചന. സർക്കാർ നയം: മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും എത്തുന്ന രോഗികളിൽ വിദേശത്തടക്കം പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുക. ചികിത്സാ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാം. മരുന്ന് പരീക്ഷണത്തിന് സർക്കാർ മേഖലയിൽ സൌകര്യങ്ങൾ ഒരുക്കും. വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കി രോഗികളുടെ വിവരങ്ങൾ ഗവേഷകർക്ക് നൽകും. ജനന മരണ വിവരങ്ങളും ഇൻഷുറൻസ്, ആരോഗ്യ വകുപ്പിലുള്ള രോഗ സംബന്ധമായ ഡാറ്റയും പേരുകൾ മറച്ച ശേഷം ഗവേഷകർക്ക് നൽകും. സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലും ദേശീയ അന്തർദേശീയ സ്വയംഭരണ സ്വകാര്യ സ്ഥാപനങ്ങളും ഡാറ്റ പങ്കുവയ്ക്കുകയും മെഡിക്കൽ പേഷ്യൻസ് ഡാറ്റ സർക്കാരിന്റെ ഉടമസ്ഥയിലായിരിക്കും. പക്ഷേ അവ സംസ്ഥാന ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾക്ക് കൈമാറും. വിദേശ ഫണ്ടും സ്വീകരിക്കാം.